Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പ്രഥമ വാർഷിക വേളയിൽ ഈ ഒരു വർഷക്കാലത്തെ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളും പേപ്പൽ സന്ദേശങ്ങളും കേൾക്കാം സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയിൽ.
2013 മാർച്ച് 13 വൈകിട്ട് 7 മണി കഴിഞ്ഞ് 6 നിമിഷം പിന്നിട്ടിരിക്കുന്നു. സിസ്റ്റൈൻ കപ്പേളയിലെ ചിമ്മിനിക്കുഴലിൽ നിന്ന് വെളുത്ത പുക ഉയർന്നു. ആഗോളസഭയുടെ 266-ാമത്തെ മാർപ്പാപ്പായെ കർദിനാൾമാർ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലമറിയാൻ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കാങ്കണത്തിൽ തടിച്ചുകൂടിയ ജനവും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ സസൂക്ഷ്മം കോൺക്ലേവ് വീക്ഷിച്ചിരുന്നവരും ഉദ്വേഗഭരിതരായി. ആശങ്ക അവസാനിപ്പിച്ചുകൊണ്ട് ദേവാലയമണികൾ മുടങ്ങിത്തുടങ്ങി. നിമിഷ നേരം കൊണ്ട് ബെസിലിക്കാങ്കണം സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം തെങ്ങി നിറഞ്ഞു. പുതിയ പാപ്പായുടെ പേര് പ്രഖ്യാപിക്കാനായി പ്രോട്ടോഡീക്കനായ കർദിനാൾ ടൌറാൻ ബെസിലിക്കയുടെ ബാൽക്കണിയിലെത്തി. ജനം ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണ്. ആരായിരിക്കും പുതിയ മാർപ്പാപ്പ?
ഡൊമിനിയും ജോർജും മാറിയും സാങ്ക്ത റോമാനി എക്ലീസിയ
കർദിനാൾ ഹോർഹെ ബെർഗോലിയോ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു.
ഫ്രാൻസിസ്കും.
ജനം ആനന്ദത്താൽ ആർപ്പുവിളിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരാകെ അങ്കലാപ്പിലായിരുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ ലിസ്റ്റിലൊന്നും ഇല്ലാതിരുന്നൊരു പേര്. ഭാഗ്യം ഇന്റർനെറ്റ് വിരൽത്തുമ്പിലുള്ളത്. ഞൊടിയിടയിൽ വിവരമെത്തി. അവർ വിവരണങ്ങൾ ആരംഭിച്ചു. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ പാപ്പ, മാർപ്പാപ്പയാകുന്ന ആദ്യത്തെ ഈശോസഭാംഗം, ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യത്തെ പാപ്പ. വിശേഷണങ്ങൾ അങ്ങനെ തുടരുമ്പോഴേക്ക് പുതിയ മാർപ്പാപ്പ ജനത്തെ അഭിവാദ്യം ചെയ്യുവാൻ ബാൽക്കണിയിലെത്തി.
പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭസായം.
തികച്ചും അനൗപചാരികമായ അഭിവാദനം കേട്ട് ജനമൊന്ന് ആശ്ചര്യപ്പെട്ടു.
ദൈവം എന്നെ അനുഗ്രഹിക്കാനായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ
എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ ജനത്തിനു മുൻപിൽ നമ്ര ശിരസ്കനായി നിന്നപ്പോൾ ആശ്ചര്യം വർദ്ധിച്ചു.
ആശ്ചര്യങ്ങളും അമ്പരപ്പും തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മാർപ്പാപ്പ ചുവന്ന ഷൂസ് ഇടുന്നില്ല, സാധാരണ ഒരു കറുത്ത ഷൂവാണിടുന്നത്. പേപ്പൽ അരമനയിലെ താമസത്തിന് പകരം വത്തിക്കാൻ അതിഥി മന്ദിരമായ സാന്താ മാർത്തായിൽ അവിടുത്തെ സ്ഥിരം അന്തേവാസികൾക്കൊപ്പം അവരിൽ ഒരാളായി കൂടാൻ നിശ്ചയിച്ചു. കർദിനാളായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന അതേ കുരിശുമാല, വെള്ളിമോതിരം. അങ്ങനെ ഫ്രാൻസിസ് പാപ്പായുടെ പേപ്പൽ ഭരണം ആരംഭിച്ചതേ വിപ്ലവകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചെറിയ കാര്യങ്ങളിലൂടെയാണ്.
മാർപ്പാപ്പയായി സ്ഥാനമേറ്റപ്പോഴത്തെ വികാരവും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിക്കാനുള്ള കാരണവുമൊക്കെ മാധ്യമപ്രവർത്തകരോട് തന്നെ മാർപ്പാപ്പ വെളിപ്പെടുത്തി.
ദരിദ്രരെ മറക്കരുത് കേട്ടോ, അത് എന്റെ ഉള്ളിൽ ഉറച്ചു. ദരിദ്രരെ കുറിച്ച് ഓർത്തപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വന്നത് അസീസിയിലെ ഫ്രാൻസിസ് ആണ്. ആ പേര് എന്റെ മനസ്സിൽ തെളിഞ്ഞു. ഫ്രാൻസിസ് അസീസി, ദരിദ്രനായ മനുഷ്യൻ, സമാധാനത്തിന്റെ വക്താവ്, പ്രകൃതി സ്നേഹി. ദരിദ്രനായ ആ മനുഷ്യൻ സമാധാനത്തിന്റെ അരൂപി നമുക്ക് നൽകി. ദരിദ്രയായ സഭയെ ദരിദ്രർക്കൊപ്പം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നു.
ദാരിദ്ര്യത്തിനുള്ള ആഹ്വാനം വാക്കുകളേക്കാൾ അധികമായി പ്രവൃത്തികളിലൂടെയാണ് പാപ്പ നൽകിയത്. ലാളിത്യത്തിന്റെ ആൾരൂപമായി വിനയത്തിന്റെയും എളിമയുടെയും ഉദ്ബോധനങ്ങൾ പാപ്പ സ്വജീവിതത്തിലൂടെ പകർന്നു നൽകിയപ്പോൾ കത്തോലിക്കർ മാത്രമല്ല, ലോകം മുഴുവനും പാപ്പായുടെ വാക്കുകൾക്കായി കാതോർത്തു.
കാരുണ്യത്തിന്റെ സന്ദേശമാണ് പാപ്പ ലോകത്തിനു നൽകിയത്.
ക്ഷമിക്കുന്നതിൽ ദൈവത്തിനൊരിക്കലും മടുപ്പില്ല, ക്ഷമ ചോദിക്കുന്നതിന് മടുപ്പ് തോന്നുന്നത് നമുക്കാണ്.
പ്രഥമ പൊതുകൂടിക്കാഴ്ചയിൽ പാപ്പ പറഞ്ഞ ഈ വാക്കുകൾ ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രത്യാശയുടെ കിരണമേകി. പാപ്പ പങ്കുവച്ച പ്രത്യാശയുടെ വാക്കുകളും ലോകത്തെ ഏറെ ആകർഷിച്ചു.
നിങ്ങളുടെ പ്രത്യാശ കവർന്നെടുക്കാൻ ആരെയും അനുവദിക്കരുത്.
ദൈവിക കാരുണ്യത്തിന്റെ നീർച്ചാലായി സഭയെ വിഭാവനം ചെയ്ത പാപ്പ കത്തോലിക്കരുടെ കടമകളെക്കുറിച്ചും നമ്മെ നിരന്തരം ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കത്തോലിക്കനെന്ന് അഭിമാനിച്ചോ കത്തോലിക്കനായിരിക്കുന്നതിലുള്ള ആനുകൂല്യങ്ങൾ അനുഭവിച്ചോ സൗകര്യങ്ങളിൽ അഭിരമിച്ചിരിക്കാതെ തെരുവിലേക്കിറങ്ങി നഷ്ടപ്പെട്ടുപോയ ആടുകളെ വീണ്ടെടുക്കുവാൻ ദൈവജനത്തെ മുഴുവൻ പാപ്പ ക്ഷണിക്കുന്നു. അടഞ്ഞിരുന്ന് ദുർഗന്ധം വമിക്കുന്ന സഭയേക്കാൾ തെരുവിൽ അപകടം പറ്റുന്ന സഭയെയാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പാപ്പ എത്രയോ തവണ ആവർത്തിച്ചു.
ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നാൽ ക്രിസ്തുവിനോടൊപ്പമായിരിക്കുക എന്നാൽ പുറത്തേക്കിറങ്ങുക എന്നാണ് അർത്ഥം.
അജപാലകരോട് മാർപ്പാപ്പ പറഞ്ഞു,
ആട്ടിൻപറ്റത്തിന്റെ ഗന്ധമുള്ള ഇടയന്മാരായിരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും സ്വന്തം അജഗണത്തോടൊപ്പം ഉണ്ടായിരിക്കണം.
ഉത്തരവാദിത്തം അജപാലകരുടേത് മാത്രമല്ല, ദൈവജനത്തിന്റേത് കൂടിയാണ്.
ശുശ്രൂഷകരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് പാപ്പയും കർദിനാൾമാരും മെത്രാന്മാരും. ക്രിസ്തുവിന്റെ നാമത്തിൽ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവർ. അതിനാൽ അവർ നല്ല ശുശ്രൂഷകരായിരിക്കാൻ വേണ്ടി, നല്ല യജമാനന്മാരല്ല, നല്ല ശുശ്രൂഷകരായിരിക്കാൻ വേണ്ടി ജനം
പ്രാർത്ഥിക്കണം.
അജപാലന രംഗത്ത് മാർപ്പാപ്പ അടിയന്തര പ്രാധാന്യം നൽകുന്ന ഒരു വിഷയമാണ് കുടുംബം. നല്ല കുടുംബജീവിതത്തിന് സഹായിക്കുന്ന ഒരു സൂത്രവാക്യം തന്നെ പാപ്പ അവതരിപ്പിച്ചു.
സമ്മതം തേടുക, ക്ഷമ ചോദിക്കുക, നന്ദി പറയുക. നല്ല കുടുംബജീവിതം നയിക്കാൻ അനിവാര്യമായ മൂന്ന് കാര്യങ്ങളാണിവ.
ഉപദേശിച്ചു നന്നാക്കുകയല്ല പാപ്പായുടെ ഉദ്ദേശ്യം. കുടുംബങ്ങൾക്കെന്നും താങ്ങും തണലുമേകുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുന്ന സഭയാണ് പാപ്പ ആഗ്രഹിക്കുന്നത്. കുടുംബങ്ങളെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങൾക്കുവേണ്ടി പാപ്പ ശക്തമായി വാദിക്കുന്നു.
ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതാവശ്യമാണ്. തൊഴിൽ അന്തസ് നൽകുന്നു, കുടുംബത്തിന് അന്നു വേണ്ട അപ്പം നൽകുന്നു. സ്നേഹത്തിന്റെ അടയാളമാണ് ജോലി.
ദൈവിക പദ്ധതിയിൽ കുടുംബത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് വാചാലനാകുന്ന മാർപ്പാപ്പ പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ പരാജയപ്പെടുന്നവരെ കുറ്റം വിധിക്കാൻ തയ്യാറല്ല.
സ്നേഹത്തിൽ ഒന്നാകേണ്ട ഈ ജീവിതത്തിൽ പരാജയപ്പെടുന്നവരുണ്ട്, അവരെ കുറ്റം വിധിക്കരുത്. അവരുടെ വേദന മനസ്സിലാക്കി കാരുണ്യപൂർവം അവർക്കൊപ്പം നടക്കുകയും അവരെ സഹായിക്കുകയുമാണ് വേണ്ടത്. സഭ അവർക്കൊപ്പം അനുയാത്ര ചെയ്യണം.
ദൈവിക കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശാ വചനങ്ങൾ ലോകത്തോട് പങ്കുവയ്ക്കുന്ന മാർപ്പാപ്പ സാമൂഹ്യ തിന്മകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരിക്കലും മടിച്ചിട്ടില്ല.
ഈ വലിച്ചെറിയൽ സംസ്കാരത്തിനെതിരെ നാം പ്രതികരിക്കണം. അഭയാർത്ഥി ക്യാമ്പുകളിലെ കുഞ്ഞുങ്ങളെ ഓർക്കുക. അവർ വിശന്നു കരയുമ്പോൾ ആയുധ നിർമ്മാണ വിതരണ മുതലാളികൾ വിശാലമായ ആഘോഷ പരിപാടികളിൽ അഭിരമിക്കുന്നു. ഈ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി വിലപിച്ചവരുണ്ടോ? കരയാൻ മറന്നുപോകുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നിസ്സംഗതയുടെ ആഗോളവൽക്കരണം വിലപിക്കാനുള്ള നമ്മുടെ കഴിവ് ഇല്ലാതാക്കിയിരിക്കുന്നു.
ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിൽ ദൃശ്യമാകുന്നതും പാപ്പ നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നതും വളരെ ലളിതമായ ഒരു കാര്യമാണ്.
സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മുടെ മനോഭാവവും വിശുദ്ധി നമ്മുടെ ജീവിതപാതയുമായിരിക്കട്ടെ.
പേപ്പൽ ഭരണത്തിന്റെ ഒരു വർഷം പിന്നിടുമ്പോൾ സഭാഭരണത്തിലും സഭയുടെ സാമ്പത്തിക കാര്യങ്ങളിലും റോമൻ കൂരിയായിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ തുടക്കം കുറിച്ചു കഴിഞ്ഞു. പക്ഷേ പരിഷ്കരണ നടപടികളേക്കാൾ ലളിതമായ ജീവിതശൈലിയും ഹൃദ്യമായ ആശയ സംവേദനവുമാണ് പാപ്പായുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചതെന്ന് തോന്നുന്നു. എവിടെ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം, എപ്പോൾ വേണമെങ്കിലും വരാം. മരപ്പണിശാലയിലോ കച്ചവടക്കാർക്കിടയിലോ ഒരുപറ്റം തീർത്ഥാടകർക്കിടയിലോ തുള്ളിക്കളിക്കുന്ന കുരുന്നുകൾക്കിടയിലോ പാപ്പായെ കാണാം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പാപ്പായുടെ ശബ്ദം ഫോണിലൂടെ കേൾക്കാം. പാപ്പായുടെ കൈപ്പടയിൽ എഴുതിയ കത്ത് ലഭിച്ചേക്കാം. എവിടെയും മാർപ്പാപ്പായാണ് താരം. മാർപ്പാപ്പായെ കാണാൻ തിങ്ങിക്കൂടുന്നവരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പാടുപെടുമ്പോൾ അവരെ തോൽപ്പിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ ആൾക്കൂട്ടത്തിലേക്ക് സസ്നേഹം കടന്നുവന്ന് കുശലം ചോദിച്ചും തമാശ പറഞ്ഞും സ്വന്തം കുടുംബക്കാരുടെ ഇടയിലൂടെ എന്ന പോലെ കടന്നുപോകുന്നൊരു പാപ്പ ഞൊടിയിടയിൽ ലോകമനസ്സിലേക്ക് നടന്നുകയറി. നിരവധി അംഗീകാരങ്ങളും ബഹുമതികളും പുരസ്കാരങ്ങളും പാപ്പായെ തേടിയെത്തി. മതനിരപേക്ഷ മാധ്യമങ്ങൾ പോലും പാപ്പായുടെ മുഖചിത്രത്തോടെ പുറത്തിറങ്ങി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുതൽ ചുവർ ചിത്രകാരി വരെ പാപ്പ ഫ്രാൻസിസിനോടുള്ള ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിക്കുന്നു. ലോക നേതാക്കൾ പാപ്പായെ അനുമോദിക്കുന്നു. പാപ്പായുടെ പ്രാർത്ഥനാ സഹായവും ഉപദേശവും തേടിയെത്തുന്നു. അങ്ങനെ അവിസ്മരണീയമായി ഒരു വർഷം പിന്നിടുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ആദ്യ ഭരണവർഷത്തെ വ്യതിരിക്തമാക്കുന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമുക്ക് അനുസ്മരിക്കാം.
രണ്ടായിരത്തി 2013 മാർച്ച് 13 കർദിനാൾ ഹോർഹെ ബെർഗോളിയോ ഫ്രാൻസിസ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു.
മാർച്ച് 19 സ്ഥാനാരോഹണം.
23 കാസൽ ഗന്തോൾഫോയിലെത്തി മുൻ പാപ്പ ബെനഡിക്ട് 16 സന്ദർശിച്ചു.
മാർച്ച് 27 പെസഹ വ്യാഴാഴ്ച റോമിലെ കാസൽ ദെ മാർമോ ദുർഗുണ പരിഹാര പാഠശാലയിൽ കാൽകഴുകൽ ശുശ്രൂഷ. പാപ്പ കാൽകഴുകി ചുംബിച്ച രണ്ട് പെൺകുട്ടികളിൽ ഒരു മുസ്ലിം പെൺകുട്ടിയും ഉൾപ്പെടുന്നു.
April 1 പാപ്പായുടെ ആദ്യ ഈസ്റ്റർ ദിന സന്ദേശവും ഊബിയ തോർബി ആശീർവാദവും.
April 12 ഫ്രാൻസിസ് പാപ്പയുടെ പ്രഥമ വിശുദ്ധ പദ പ്രഖ്യാപന ചടങ്ങ്.
മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു മാസം പിന്നിട്ടാണ് April 13 എട്ടംഗ കർദിനാൾ ഉപദേശക സമിതി പാപ്പ പ്രഖ്യാപിച്ചു.
June 2 പാപ്പയുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലും ലോകം മുഴുവനും ദിവ്യകാരുണ്യ ആരാധന.
June 7 ജെസ്യൂട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളുമായി മാർപ്പാപ്പയുടെ സ്നേഹസംവാദം.
June 29 പാപ്പയുടെ പ്രഥമ ചാക്രിക ലേഖനം ലുമെൻ ഫിദൈ വിശ്വാസത്തിന്റെ വെളിച്ചം പ്രകാശിതമായി.
July 7 വിശ്വാസ വർഷത്തിലെ വൈദിക സന്യസ്താർത്ഥി സംഗമം.
8 ഇറ്റലിയിലെ അഭയാർത്ഥി കേന്ദ്രം ലാംബദൂസ ദ്വീപ് സന്ദർശനം.
July 22 മുതൽ 29 റിയോ ദി ജനീറിയോയിലെ ലോക യുവജന സംഗമം. മടക്കയാത്രയിൽ ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരുമായി പാപ്പായുടെ സുദീർഘമായ അഭിമുഖ സംഭാഷണം.
ആഗസ്റ്റ് മാസം വേനലവധിക്കാലം. മാർപ്പാപ്പമാർ കാസൽ ഗന്തോൾഫയിലെ വേനൽക്കാല വസതിയിൽ വിശ്രമിക്കുന്ന പതിവ് തിരുത്തിക്കുറിച്ചുകൊണ്ട് സാന്താ മാർത്ത മന്ദിരത്തിൽ പതിവ് ജോലികളിൽ മുഴുകി പാപ്പ.
September 7 സിറിയയ്ക്കു വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനാചരണം.
September 16 റോമാരൂപതയിലെ വൈദികരുമായി കൂടിക്കാഴ്ച.
27 മഠാധ്യാപകരുടെ അന്തർദേശീയ സമ്മേളനം.
September 30 കർദിനാൾമാരുടെ സാധാരണ യോഗം. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ 2 പാപ്പയുടെയും June 23 പാപ്പയുടെയും വിശുദ്ധപദ പ്രഖ്യാപനം 2014 April 27 നിശ്ചയിച്ചു.
October 4 അസീസിയിലേക്ക് തീർത്ഥാടനം.
October 12, 13 മരിയൻ ദിനാചരണം.
October 26-27 തീയതികളിൽ വിശ്വാസ വർഷത്തോടനുബന്ധിച്ച് കുടുംബദിനാചരണം വത്തിക്കാനിൽ.
November 24 വിശ്വാസവർഷ സമാപന ദിവ്യബലി. ഇവാഞ്ചലി ഗൗദിയും അഥവാ സുവിശേഷത്തിന്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിന്റെ പ്രസിദ്ധീകരണം.
December 24 ക്രിസ്മസ് ജാഗരപൂജ.
ക്രിസ്മസ് ദിനത്തിൽ റോമാ നഗരത്തിനും ലോകത്തിനും വേണ്ടിയുള്ള ഉർബിയത് ഓർബി സന്ദേശം.
2014 January 3 റോമിലെ ജെസു ദേവാലയത്തിൽ ഈശോ സഭംഗങ്ങൾക്കൊപ്പം ദിവ്യബലി.
January 25 സഭൈക്യവാര പ്രാർത്ഥനയുടെ സമാപനം റോമൻ ചുവരിനു വെളിയിൽ വിശുദ്ധ പൌലോസിന്റെ ബസിലിക്കയിൽ.
February 14 വലന്റൈൻസ് ഡേ വിവാഹാർത്ഥി സംഗമം വത്തിക്കാനിൽ.
February 22 ഫ്രാൻസിസ് പാപ്പ 19 പുതിയ കർദിനാൾമാരെ വാഴ്ച കൺസിസ്റ്ററി. അങ്ങനെ സംഭവബഹുലമായൊരു വർഷം പിന്നിട്ടു. പേപ്പൽ ഭരണത്തിന്റെ പ്രഥമ വാർഷികത്തിൽ വത്തിക്കാനിൽ നിന്നകലെ അരീച്ചയിലുള്ള ധ്യാന കേന്ദ്രത്തിൽ തപസ്സുകാല ധ്യാനത്തിലാണ് പാപ്പ. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവസാമീപ്യം ജനങ്ങളിലേക്കെത്തിക്കുന്ന വലിയിടയിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി നമുക്കിവിടെ ഉപസംഹരിക്കാം. സംഭവങ്ങൾ വ്യക്തികൾ എന്ന പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഈ പരിപാടി നിങ്ങൾക്കുവേണ്ടി അവതരിപ്പിച്ചത് ബ്രദർ ജീൻസ് ജോൺ, ബ്രദർ സനൽ തോമസ്, സിസ്റ്റർ ടാനിയ ജോർജ് എന്നിവരാണ്.